ഫാദർ സണ്ണി ഊക്കൻ സിയമ്മ എഴുതുന്ന എല്ലാം ലഭിക്കാൻ ആദ്യം ചെയ്യേണ്ടത്. തെരുവിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ തുടക്കം കുറിച്ച കാലഘട്ടം. 100 മക്കളും ഒരുമിച്ച് ജീവിച്ചിരുന്നപ്പോൾ നടന്ന ഒരു സംഭവം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. 2000s ആ സംഭവം. പ്രാരംഭഘട്ടമായതുകൊണ്ട് ബാലാരിഷ്ടതകൾ നിരവധി. ആരോടും സംഭാവന ചോദിക്കാതെ ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുമെന്ന് തീരുമാനിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും അന്നന്നത്തെ അപ്പത്തിന് മുട്ടുവരാൻ തുടങ്ങിയപ്പോൾ ആകെയൊരു അസ്വസ്ഥത. സംഭാവന തരാൻ ആർക്കാണ് കഴിവുള്ളത്, മനസ്സുള്ളത് എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഏതായാലും ഈ കാര്യത്തിലുള്ള ദൈവേഷ്ടം എന്താണെന്നറിയാൻ ആശ്രമത്തിലെ അന്തേവാസികളും ഒരുമിച്ച് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് 2 മണിക്കൂർ ആരാധന നടത്തി. ആരാധനയുടെ സമാപനത്തിൽ സംഭാവന സ്വീകരിക്കുവാൻ പിരിവിന് പോകുന്നതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ആരാഞ്ഞു. പ്രായവും പക്വതയുമുള്ള രാമസ്വാമി എന്നയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഫാദർ, ഇത്രയും നാളും ഭിക്ഷയാചിച്ച് നടന്നിരുന്നവരാണ് ഞങ്ങൾ. ആ ഞങ്ങളുടെ ഭിക്ഷയാചന നിർത്തിക്കൊണ്ടാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഫാദർ തന്നെ ഞങ്ങൾക്കു വേണ്ടി ഭിക്ഷ തേടാൻ പോവുകയോ? ഒരിക്കലും പാടില്ല. നമുക്കേക മനസ്സായി പ്രാർത്ഥിക്കാം. വീണ്ടും സംശയം തീർക്കാൻ തലയുയർത്തി നോക്കിയപ്പോൾ ചാപ്പലിൻ്റെ നെറുകയിൽ എഴുതി വച്ചിരിക്കുന്ന വചനമാണ് പെട്ടെന്ന് കണ്ണിൽപ്പെട്ടത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:33. ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈശോ ആശ്രമത്തിനെ നിർലോഭമായി സഹായിക്കുന്നത് കണ്ട് പലരും ചോദിക്കാറുണ്ട്, അച്ഛന് ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന്. മറുപടിക്കായി തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രത്യേക വചനഭാഗം ഈശോ ശ്രദ്ധയിൽപ്പെടുത്തി. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:7. ഈ ശുശ്രൂഷയുടെ പ്രഥമ ലക്ഷ്യം തന്നെ വചനം ജീവിക്കുക എന്നുള്ളതായിരുന്നു. വളരെ പ്രത്യേകമായി അവസാന വിധിയെക്കുറിച്ചുള്ള വചനഭാഗം ശ്രദ്ധയിൽപ്പെടുത്തി. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. എളിയ സഹോദരൻ്റെ അടയാളമായി ഈശോ പറയുന്നത് പാർപ്പിടമില്ലാത്തവൻ, ഭക്ഷണമില്ലാത്തവൻ, വസ്ത്രമില്ലാത്തവൻ, പരദേശിയെപ്പോലെ ആയവൻ എന്നീ കാര്യങ്ങളാണല്ലോ. വചനത്തിൽ നിലനിന്നിട്ട് ചോദിക്കുമ്പോൾ വചനാധിഷ്ഠിതമായിട്ടേ പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി. ആത്മാവാണല്ലോ അത്യാവശ്യമുള്ളതേത്, അത്യാവശ്യമില്ലാത്തതേത് എന്ന് പറഞ്ഞു തരുന്നത്. ഏതായാലും ആശ്രമത്തിലെ അംഗമായ രാമസ്വാമിയിലൂടെ തിരുവിഷ്ടം വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ വചനത്തിൽ ആഴമായി നിലനിൽക്കാൻ തന്നെ തീരുമാനിച്ചു. പ്രാർത്ഥനയും പഠനവും ശുശ്രൂഷയുമായി മുന്നോട്ട് പോയപ്പോൾ സന്മനസ്സുള്ള നിരവധി വ്യക്തികളും സംഘടനക്കാരും കടന്നു വരാൻ തുടങ്ങി. പ്രേക്ഷിതരാകുവാനും ആവശ്യത്തിന് ആളുകളെ ദിവ്യകാരുണ്യനാഥൻ അയച്ചു തന്നു. സാന്ദർഭികമായി പാല അടുത്ത് തമ്പലക്കാടുള്ള തെരുവിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള പെനുവേൽ ആശ്രമം സന്ദർശിക്കാനിട വന്നു. ആ ആശ്രമത്തിലെ നിഷ്കളങ്കനായ ഒരു മകൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ, നാളത്തേക്കുള്ളത് വേണ്ട. ആ പ്രാർത്ഥന കൂടുതൽ ഉത്തേജനം നൽകി. അതെ, ആദ്യം നാം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെ ക്രമീകരിച്ചുകൊള്ളും.